السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അൽ അസ്മാഉൽ ഹുസ്ന, അവയുടെ വിശദീകരണമാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അൽ ഹഫീദ്, അൽ ഹാഫിദ് എന്നീ രണ്ട് നാമങ്ങൾ, അവയുടെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു വച്ചത്. അന്ന് അത് പൂർത്തീകരിക്കാൻ ചില ഭാഗങ്ങൾ കൂടി ബാക്കിയുള്ളതിനാൽ ഈ ദർസിൽ അതിൻ്റെ ബാക്കി വിശദീകരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ഹാഫിദ്, അൽ ഹഫീദ് എന്നീ രണ്ട് നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാമാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അൽ ഹഫീദ് എന്ന നാമം ഖുർആനിൽ മൂന്ന് ഇടങ്ങളിൽ വന്നിട്ടുണ്ട്. അൽ ഹാഫിദ് എന്ന നാമം അള്ളാഹുവിൻ്റെ നാമമായി പറയപ്പെടാമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നാമം, അതിൻ്റെ ഭാഷാപരമായ അർത്ഥം രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അൽ ഹിഫദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറവിയില്ലാതെ ഒരു കാര്യം ഓർത്തുവെക്കുകയും അറിയുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യത്തെ നഷ്ടപ്പെടാതെ വെറുതെയാകാതെ സംരക്ഷിക്കുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനും ഹിഫ്ദ് എന്ന് അറബിയിൽ പറയാറുണ്ട്. ഈ പറഞ്ഞ അർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹഫീദ് എന്ന നാമത്തിന്റെ വിശദീകരണത്തിലും കടന്നു വരുന്ന അർത്ഥങ്ങളാണ്. ഷെയ്ഖ് നാസർ അസ്സഅദി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ഈ നാമം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. الحفيظ الذي حفظ ما خلقه واحاط علمه فيما وجده. حفيظ എന്നാൽ താൻ സൃഷ്ടിച്ചവയെല്ലാം സംരക്ഷിക്കുന്നവനാണ്. അതുപോലെ തന്നെ താൻ നിർമ്മിച്ചതിനെയെല്ലാം മറക്കാതെ ഓർത്തുവെക്കുന്നവനാണ്. وحفظ اولياءه من وقوعهم في الذنوب والهلكات. തന്റെ ഔലിയാക്കന്മാരായ മുഅ്മിനീങ്ങളായ ദാസന്മാർ അവരെ ഉപദ്രവങ്ങളിൽ നാശങ്ങളിൽ വീണുപോകാതെ സംരക്ഷിക്കുന്നവനാണ്. വലതഫ ബിഹിം ഫിൽ ഹറകാതി വസ്സകനാത്, അവരെ അവരുടെ എല്ലാ അവസ്ഥകളിലും, അവർ വിശ്രമത്തിലായിരിക്കുമ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം നാനാഭാഗങ്ങളിൽ നിന്നായി അവരെ സംരക്ഷിച്ചു നിർത്തുന്നവനാണ് ഹഫീദ്. വഹ്സാ അലൽ ഇബാദി അമലഹും വജസാഅഹ, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എഴുതി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് നമ്മൾ അന്ന് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം
അൽ ഹഫീദ് എന്ന നാമത്തിന്റെ അർത്ഥങ്ങൾ അഞ്ച് കാര്യങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സംരക്ഷിക്കുന്നവനാണ് എന്നതാണ്. ഹഫീദ് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ മുഴുവൻ സംരക്ഷിക്കുന്നവനാണ്. ആകാശത്തെ അവൻ താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നു. അതിലെ ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, അതിലുള്ള എണ്ണമില്ലാത്ത ജീവജാലങ്ങൾ, അവയെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുകയും അവയെ തകർന്നു പോകാതെ നിലനിർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആകാശത്തെ നാം ഇതാ മേൽക്കൂരകളില്ലാതെ നിർമ്മിച്ചിരിക്കുന്നു. അതിനൊരു കാണാവുന്ന മേൽക്കൂരയില്ല. ആ രൂപത്തിൽ അള്ളാഹു ആകാശത്തെ സംരക്ഷിച്ചിരിക്കുന്നു, ഭൂമിയെ സംരക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച പ്രപഞ്ചത്തെയെല്ലാം അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് അൽ ഹഫീദ് എന്ന നാമത്തിന്റെ ഒന്നാമത്തെ വിശദീകരണത്തിൽ ഉൾപ്പെടുക. രണ്ടാമത്തേത്, അൽ ഹഫീദ് എന്നത് ഹിഫ്ദ് എന്ന പദത്തിൽ നിന്ന് വരുന്ന വിശദീകരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാം മറക്കാതെ ഓർത്തുവെക്കുന്നവനാണ്. അവൻ ഒന്നിനെയും മറക്കുകയില്ല. അവൻ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം പോലും ചെറുതാകട്ടെ വലുതാകട്ടെ, അത് മറക്കാതെ ഓർത്തുവെക്കുന്ന, അത് അറിഞ്ഞു വെച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് ഹഫീദിന്റെ നാമത്തിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് ഫിർഔൻ, നിന്റെ റബ്ബ് അവൻ മറക്കുന്നവനല്ല, അവന് യാതൊന്നും മറന്നുപോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസയുടെ ചരിത്രത്തിൽ പറഞ്ഞു, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ലാ യദില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബ് അവൻ മറക്കുകയില്ല, അവന് പിഴവ് സംഭവിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ ഹഫീദ് എന്ന നാമത്തിന്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഹഫീദാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ അർത്ഥം, അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കുന്നവനാണ്. അതാണ് മൂന്നാമത്തെ അർത്ഥം. എന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സംരക്ഷിക്കുന്നവനാണ്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യവും മറക്കാത്തവനാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളാകട്ടെ എന്താകട്ടെ അവൻ ഒന്നും മറക്കുകയില്ല. അവന്റെ അറിവിൽ മറവി കടന്നുകൂടുകയില്ല. അതിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം അവൻ അറിഞ്ഞത് ഇനി അറിയാതെ പോകുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിന് ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ കാര്യം, ഹിഫ്ദു ദീനിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സംരക്ഷിക്കുന്നവനാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു. വമിൻഹു ഹിഫ്ദു കലാമേ, അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ, അതിനെ അള്ളാഹു സംരക്ഷിച്ചു എന്നത് അതിൽപ്പെട്ടതാണ്. ഖുർആൻ അതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിദൂൻ, നാമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം അത് സംരക്ഷിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്കധികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ അവതരിപ്പിച്ച രൂപത്തിൽ അത് നിലനിൽക്കുന്നു. ഖുർആനിൽ ആശയങ്ങൾ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബിദഅത്തുകാർ എമ്പാടും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കടന്നു വന്നു. ഇസ്ലാമിന്റെ ശരിയായ ആദർശം വക്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ബിദഅത്തുകാർ എമ്പാടും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ, യഹൂദ നസാറാക്കൾ, നിരീശ്വരവാദികൾ, മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കളായി നിലകൊണ്ടു. ഖുർആനിലെ ഒരു ഹർഫ് പോലും, ഒരു വാക്കുപോലും മാറ്റപ്പെടുകയോ തിരുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അത് അള്ളാഹുവിന്റെ അൽ ഹഫീദ് എന്ന നാമത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന അർത്ഥങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിൽ പെട്ടതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സംരക്ഷിക്കുക എന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് ചരിത്രത്തിൽ ഒരാളുടെയും വാക്കുകൾ സംരക്ഷിക്കപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ, അവ അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുൻപേ എപ്രകാരമാണോ പറഞ്ഞത് അപ്രകാരം തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഹദീസ് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ച സേവനം അതിന് തുല്യമായ ഒരു പരിശ്രമം വേറെ കാണാൻ സാധിക്കുകയില്ല മനുഷ്യരുടെ ഭാഗത്തുനിന്ന്. കാരണം വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകൾ നിവേദനം ചെയ്ത ലക്ഷക്കണക്കിന് റാവിമാർ, അവരുടെ പേര്, അവരുടെ പിതാവിന്റെ പേര്, അവരുടെ നസബ്, അവരുടെ തറവാടിന്റെ പരമ്പര കഴിഞ്ഞോ ഇല്ല, അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവചരിത്രം, അവരെന്നാണ് ജനിച്ചത്, അവരെന്നാണ് മരിച്ചത്, അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരാരിൽ നിന്നെല്ലാമാണ് പഠിച്ചത്, അവർ ആർക്കെല്ലാമാണ് പഠിപ്പിച്ചു നൽകിയത്, അവരുടെ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, വാല്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനധികം ഹദീസ് വിജ്ഞാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പണ്ഡിതന്മാർ, ഒരു റാവി അദ്ദേഹം ഒരു ഹദീസ് കേൾക്കുന്ന സദസ്സിൽ വന്നിരിക്കുകയും ആ ഹദീസിന്റെ സദസ്സിൽ കിടന്നുറങ്ങുകയും ചെയ്താൽ അത് എഴുതി വെക്കും. അവൻ അസദസ്സിൽ കേട്ട ഹദീസുകൾ പിന്നീട് അവൻ റിവായത്ത് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അവരെ കുറിച്ച് അതൊരു റിമാർക്കായി അവിടെ ഉണ്ടാവും. ആ രൂപത്തിൽ ഹദീസ് വിജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ രൂപത്തിൽ സംരക്ഷിച്ചു. അതൊന്നും ഈ രൂപത്തിൽ കിതാബുകൾ വ്യാപകമായി പ്രിന്റ് ചെയ്യപ്പെടാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞോ ഇല്ല, ഈ റാവിമാർ അവരെവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ ഹദീസുകൾ കേട്ടിട്ടുണ്ട്, റാവിമാരുടെ വിഷയത്തിലുള്ള ഈ രൂപത്തിലുള്ള സൂക്ഷ്മമായ പഠനം കാരണത്താൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ കാര്യത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു കളവ് കെട്ടിച്ചമക്കാൻ രാത്രി അവന്റെ വീട്ടിലിരുന്ന് തീരുമാനിച്ചാൽ രാവിലെ അവൻ വാതിൽ തുറന്നിറങ്ങുന്നതിന് മുൻപ് അല്ലാഹു അവനെ വഷളാക്കിയിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസിനെ സംരക്ഷിച്ചിട്ടുണ്ട് അത്ഭുതകരമായ രൂപത്തിൽ. ഹദീസ് അതിന്റെ കാര്യത്തിൽ കളവുകൾ കെട്ടിച്ചമക്കാൻ ഉദ്ദേശിക്കുന്നവർ പല തന്ത്രങ്ങളുമായി വന്നിട്ടുണ്ട്, പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ. പക്ഷേ പണ്ഡിതന്മാർ ഹദീസുകളെ സൂക്ഷ്മമായി വിശദീകരിച്ചു, സൂക്ഷ്മമായി അവ പഠനവിധേയമാക്കി, അവയിലെ നെല്ലും പതിരും വേർതിരിച്ചു, സഹീഹ് ഏതാണ്, ദഈഫ് ഏതാണ്, വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അങ്ങനെ ഒരു വിജ്ഞാനവും ചരിത്രത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് ഖുർആനിന്റെ മുഅ്ജിസത്തുകളിൽ, ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ, അവ വിശദീകരിക്കപ്പെട്ടതുപോലെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു വാക്ക് വിശദീകരിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് അത് മുസ്ലിങ്ങൾ വിശദീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും ആളുകൾ വിശദീകരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ വിശദീകരിക്കുന്നതിൽ വാല്യക്കണക്കിന് കിതാബുകൾ, 50 വാല്യമുള്ളവ, 100 വാല്യമുള്ളവ, 100-ലധികം വാല്യമുള്ള ഗ്രന്ഥങ്ങൾ അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയ പണ്ഡിതന്മാരിൽ ചിലർ എന്നിട്ട് എഴുതുന്നതിന്റെ തുടക്കത്തിൽ പറയാൻ, ഞാനിത് നീണ്ടുപോകുമെന്ന് വായിക്കുന്നത് കൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കിതാബുകളാണ് ഈ രൂപത്തിൽ വിശാലമായ വിജ്ഞാനങ്ങൾ ഉൾക്കൊണ്ടത്. എന്നിട്ട് ഇത്രയധികം കാലം ഇത്രയധികം പണ്ഡിതന്മാരാൽ വിശദീകരിക്കപ്പെട്ട ഹദീസുകൾ, അവയുടെ വിശദീകരണം ഈ കാലഘട്ടത്തിൽ ഇനിയൊന്നും വിശദീകരിക്കാനില്ല എന്നിട്ട് ആളുകൾ അവസാനിപ്പിച്ചോ? ഇല്ല, ഇപ്പോഴും അതിലെ വിജ്ഞാനങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ പുതിയ കാര്യങ്ങളിലേക്കും മനുഷ്യർ കാലെടുത്തു വെക്കുമ്പോൾ അവയിൽ ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എന്താണ് ആ രൂപത്തിൽ ആ സന്ദർഭത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിലേക്ക് സൂചന നൽകുന്ന ഹദീസുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, ഒരാൾ ഖുർആനും ഹദീസും മാത്രം നോക്കി, വേറൊന്നും നോക്കിയില്ല എങ്കിലും അവൻ ആവശ്യമുള്ളതെല്ലാം അതിലുണ്ട്, എല്ലാം അതിലുണ്ട്, ഒരു കാര്യം അതിൽ ഇല്ലാത്തതില്ല. പക്ഷെ അവൻ നോക്കുന്നത് ശരിക്കും നോക്കണം എന്ന് മാത്രം. ഒരാൾ ശരിയായ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അവന്റെ ഓരോ കാര്യത്തിലേക്കും മതിയായത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടു, ഹദീസിന്റെയും ഖുർആനിന്റെയും ഭാഷയായ അറബി ഭാഷ സംരക്ഷിക്കപ്പെട്ടു. അത്ഭുതകരമാണ് അതിന്റെ ചരിത്രം. അറബി ഭാഷ എന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മപ്പെടുത്തി, ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഔസഉൽ ലുഗാത്ത്, ഭാഷകളിൽ ഇത്ര വിശാലമായ മറ്റൊരു ഭാഷയില്ല. പക്ഷെ അല്ലാഹു അത് സംരക്ഷിച്ചു. അതിന്റെ വാക്കുകൾ, അതിന്റെ ഘടനകൾ, അതിന്റെ പദപ്രയോഗങ്ങൾ, അവയെല്ലാം അല്ലാഹു സംരക്ഷിച്ചു. മാത്രമല്ല ഈ ഭാഷ മറ്റ് അനേകം ഭാഷകളിൽ നിന്ന് പല രൂപത്തിൽ വ്യത്യസ്തമാണ്. ഇതിൽ മാത്രമുള്ള കുറെ പദങ്ങളുണ്ട്, അത് വേറെ എവിടെയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞ അറബിയിലുള്ള പല അക്ഷരങ്ങളും വേറൊരു ഭാഷയിലില്ല, അത് അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങളാണ്. ബാദ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഹാ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഐന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില അക്ഷരങ്ങൾ അത് അറബി ഭാഷക്ക് മാത്രമുള്ളതല്ല, പക്ഷെ അതെല്ലാം അതുപോലെ തന്നെ അള്ളാഹു സംരക്ഷിക്കുകയും ബാക്കി നിർത്തുകയും ചെയ്തു. മറ്റു ഭാഷകൾ നശിച്ചുപോയില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ അവിടെ പറഞ്ഞിരുന്നു, മലയാള ഭാഷ തന്നെ ഒരു 100 വർഷം മുന്നേ എഴുതപ്പെട്ട എടുത്തു വായിച്ചു നോക്കിയാൽ മലയാളികൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ കലാം ഇപ്പോഴും അതേ ഭാഷയിൽ, അത് ഏത് ഭാഷയിലാണോ അവതരിപ്പിക്കപ്പെട്ടത് അതേ ഭാഷയിൽ തന്നെ അത് നിലനിൽക്കുകയാണ്. അറബി ഭാഷയുടെ പ്രാഥമിക പാഠങ്ങൾ ഒരാൾ പഠിച്ചു തീർത്താൽ തന്നെ അവന് ഖുർആൻ എളുപ്പത്തിൽ മനസ്സിലാവും. എന്നാൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് നല്ല വിവരമുണ്ട് വിചാരിക്കാം, ഒരു 100 കൊല്ലം മുന്നേ എഴുതിയ പുസ്തകം എടുത്ത് വായിച്ചാലോ, അത് വായിച്ചു മനസ്സിലാക്കാൻ വേറെ ഇംഗ്ലീഷ് പഠിക്കണം. അറബി ഭാഷ അതിന്റെ ഏറ്റവും ഫസീഹായ, ഏറ്റവും ഭാഷാപരമായി ശുദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഭാഷ ഖുർആനിന്റെ ഭാഷയാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. കഴിഞ്ഞോ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ സംരക്ഷണമായി അവൻ സംരക്ഷിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അത് യഥാരൂപത്തിൽ പുലർത്തി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ അന്ത്യനാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ അത്ഭുതമുള്ള കാര്യങ്ങളിലൊന്നാണ്. ഏത് ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിലുള്ള ആശയങ്ങൾ അതുപോലെ പാലിക്കുന്ന, അതിലെ ഹഖ് അതുപോലെ നിറവേറ്റുന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നു എന്ന് കാണിക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആൻ പോലുള്ള ഏത് ഗ്രന്ഥമുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖി ലാ യദുർറുഹും മൻ ഖദലഹും ഔ മൻ ഖാലഫഹും ഹത്താ യാതി അംറുല്ലാഹി തബാറക വതആല വഹും കദാലിക. റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ത്വാഇഫ, ഒരു വിഭാഗം ആളുകൾ അവരെപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ പ്രത്യേകത എന്താണ്? ളാഹിരീന അലൽ ഹഖ്, അവർ സത്യത്തിനുമേൽ വിജയിച്ചു നിൽക്കുന്നവരായിരിക്കും. എന്റെ ഈ സത്യത്തിനുമേലുള്ള വിജയം രണ്ടു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ വൈജ്ഞാനികമായ വിജയം, അതല്ലെങ്കിൽ കായികമായ വിജയം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിലെ വൈജ്ഞാനികമായ വിജയം, അതായത് ഖുർആനിന്റെ ഹുജ്ജത്ത്, അതിന്റെ തെളിവ്, അതിന്റെ പ്രാമാണികത, അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. അതിൽ ഒരാൾക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേത് അവർക്ക് അധികാരം നൽകുക എന്നതാണ്. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ളാഹിരീന അലൽ ഹഖ്, സത്യത്തിനു മുകളിൽ വിജയിച്ചു നിൽക്കുന്നവരായി ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ ഉള്ളിൽ നിന്ന് ചതിക്കുന്ന മുനാഫിഖുകൾ, കപട വിശ്വാസികൾ, അവർക്ക് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. വലാ മൻ ഖാലഫഹും, അവർക്ക് എതിരെ നിലകൊള്ളുന്ന ശത്രുക്കൾ, പരസ്യ ശത്രുത പ്രഖ്യാപിച്ച ആളുകൾ, അവരും അവരെ ഉപദ്രവിക്കാൻ, അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല, അവരെ തകർക്കാൻ കഴിയുകയില്ല. ഹത്താ യാതിയ അംറുല്ലാഹി തബാറക വതആല വഹും കദാലിക്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ, അതായത് അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ അവരാ രൂപത്തിൽ തന്നെ നിലകൊള്ളും. ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളുടെ കൈകളിൽ ഏൽപ്പിച്ചുപോയ അഖീദയും, അവിടുന്ന് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചുപോയ ദീനും, അത് ലോക ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടമില്ല 1400 വർഷങ്ങൾക്കിടയിൽ. ഇവിടെ ജനങ്ങളെല്ലാം പുകഴ്ത്തിപ്പാടിയ, ഇതാ വലിയ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ പുസ്തകവും വലിച്ചെറിഞ്ഞു, അവരുടെ ആശയവും വലിച്ചെറിഞ്ഞു, അവരവരെ പാട്ടിന് പോയി. ആ കിതാബിലുള്ളത് ഒരു ഹർഫ് പോലും പാലിക്കുന്ന ഒരു മനുഷ്യനെന്ന് കാണിച്ചു തരാൻ പറ്റൂല, അത് നശിച്ചുപോയി. ആ പ്രത്യയ ശാസ്ത്രമാകട്ടെ, ആ അഖീദയാകട്ടെ, ഇതിന്റെ ഒരു ഭാഗം, ഒരു വാല് പോലും പാലിക്കുന്ന ആളെ കാണാൻ പറ്റൂല. പക്ഷെ അള്ളാഹുവിന്റെ കിതാബ് 1400 കൊല്ലങ്ങളായി. ഇതിനെതിരെ എന്തെല്ലാം ശത്രുക്കൾ വന്നു, ആരെല്ലാം വന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ വലിയ പാഠമുണ്ട്. ഇസ്ലാമിന്റെ സത്യതയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ജനിപ്പിച്ച് ആരില്ലെങ്കിലും സംശയം ജനിപ്പിച്ചിരുന്ന് നിങ്ങൾ ചിന്തിക്കുക, ചരിത്രത്തിൽ എത്ര ബുദ്ധിമാന്മാർ വന്നു, എത്ര വലിയ കഴിവുള്ള ആളുകൾ വന്നു, അവരെല്ലാം എന്തെല്ലാം വിമർശനങ്ങൾ ഖുർആനിനെതിരെ ഇത് നോക്കി. ഖുർആൻ ഇപ്പോഴും ബാക്കിയാണ്, നബിമാരുടെ ദഅവത്ത് ഇപ്പോഴും ബാക്കിയാണ്, തൗഹീദ് ഇപ്പോഴും ബാക്കിയാണ്, സുന്നത്ത് ഇപ്പോഴും ബാക്കിയാണ്. എന്നാൽ അവക്കെതിരെ കുറച്ചു ചാടിയ ആളുകളോ, അവരവസാനിച്ചു പോയി, അവരാരും ഇപ്പൊ കാണാനില്ല, അവരുടെ ആദർശം കാണാനില്ല. ഇപ്പൊ പുതിയ ആളുകൾ, പുതിയ വാക്കുകൾ, പുതിയ വിമർശനങ്ങൾ, ഇതും ഇതുപോലെ അവസാനിക്കും. അള്ളാഹുവിന്റെ ദീനോടെ ബാക്കിയാവും. 1400 കൊല്ലങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആ 1400 കൊല്ലങ്ങൾ ഇപ്പോഴും ഈ ഇരിക്കുന്ന ആളുകളിൽ തന്നെ അൽഹംദുലില്ലാഹ് എത്ര പേർ അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട് എന്ന് കേട്ടാൽ അവന്റെ ജീവിതത്തിൽ 20 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലം തുടർച്ചയായി ചെയ്തിരുന്ന ഒരു കാര്യം, അത് ഖുർആനിലെ ആയത്തിനെതിരാണെന്ന് മനസ്സിലായാൽ, ഹദീസിനെതിരാണെന്ന് മനസ്സിലായാൽ ഉടനടി ഇത് മാറ്റാണ്, വേറെ ചോദ്യമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം, 4-5 ആൾക്കാരല്ല, ലോകത്തിലെ വലിയൊരു സമൂഹം നിലനിൽക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഹിഫ്ദാണ്, അള്ളാഹു ഈ ദീനിനെ കാത്തതിന്റെ തെളിവാണ്, ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിച്ചു എന്നതിന്റെ അത്ഭുതകരമായ തെളിവാണ് ഈ സമൂഹത്തിന് ഈ രൂപത്തിൽ ഖുർആനിനെ പിൻപറ്റാൻ സാധിക്കുന്നു എന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹ് മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിന്റെ ഔദാര്യമല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യമല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരായി മാറില്ലായിരുന്നു, അബദൻ, ഒരിക്കൽ പോലും. ഇത് അള്ളാഹു സംരക്ഷിച്ചതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഇസ്ലാമിൽ നിലകൊള്ളുന്നത് അവനവന്റെ വലിയ ഔദാര്യമായി കാണേണ്ടതില്ല. അറാബികൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറയും, യമുന്നൂന അലൈക അൻ അസ്ലമു, അവരതാ നിന്റെ അരികിൽ വന്ന് വലിയ ഔദാര്യം പോലെ എടുത്തു പറയുന്നു, ഞങ്ങൾ ഇതാ മുസ്ലിങ്ങളായിട്ടുണ്ട്. ഖുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ എന്നോട് ഔദാര്യമായി നിങ്ങൾ മുസ്ലിങ്ങളായി എന്നത് പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങളെ മുഅ്മിനീങ്ങളാക്കി എന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോടാണ് ഔദാര്യം ചെയ്തത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും രണ്ട് വരി വായിക്കുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ഒരു പുതിയ ശാസ്ത്രജ്ഞന്റെ ഒരു വർത്തമാനം കേൾക്കുമ്പോഴത്തേക്ക് ഇസ്ലാമിൽ സംശയിക്കുകയും ഖുർആൻ വിവരമില്ലാത്ത ആളുകൾ പിൻപറ്റുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ചരിത്രം വായിക്കട്ടെ. അതുകൊണ്ടല്ലേ അള്ളാഹു എത്ര ഇടങ്ങളിലാണ് നബിമാരുടെ ശത്രുക്കളുടെ ചരിത്രം പറഞ്ഞത്? ആ ചരിത്രങ്ങളൊക്കെ എങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിച്ചത്? ആരാണ് ബാക്കിയായത്? ആരാണ് നിലനിന്നത്? ഉഹൂദ് നബി, നൂഹ് നബി, ഉഹൂദ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഖുർആനിൽ ഇത് ആവർത്തിച്ചു പറയുന്നു. ആരുടെ അഖീദയാണ് ബാക്കി നിന്നത്? ആരുടെ ഓർമ്മകളാണ് ബാക്കിയായത്? ഈ നബിമാരുടേതല്ലാതെ? അതിൽ നിങ്ങൾക്കുള്ള വലിയ പാഠമുണ്ട്, നമുക്കുള്ള വലിയ പാഠമുണ്ട്. എന്താണത്? ഈ ദീനിനോടൊപ്പം നമ്മൾ നിന്നാൽ നമ്മൾ ബാക്കിയാവും. ഇതിനെ നമ്മൾ ഉപേക്ഷിച്ചാലോ? ദീനോട് തന്നെ ഉണ്ടാവും. നീ എന്തെല്ലാം ചെയ്താലും അള്ളാഹു പറഞ്ഞതുപോലെ യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹ്. അവരതാ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു, അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ വിടുകയില്ല. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിഫ്ളിനുള്ള തെളിവുകളിൽപ്പെട്ട പ്രധാന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ, ഷഅഇറുകൾ അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ ഷഅഇറുകൾ അള്ളാഹു സംരക്ഷിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഅബയാണ്. സുബ്ഹാനല്ലാഹ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം കഅബയെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, വകദാലിക്കൽ കഅബ ഫഇന്നഹ ബൈതും മിൻ ഹിജാറ, കുറച്ച് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണത്. ബിവാദിൻ ഗൈരി ദി സർഇൻ, ആ കഅബ നിലകൊള്ളുന്നത് കൃഷിയില്ലാത്ത ഒരു ഭൂമിയിലാണ്. ലൈസ ഇൻദഹ അഹദുൻ യഹ്ഫദുഹ മിൻ അദു, ആ കഅബ നിർമ്മിച്ച കാലഘട്ടം മുതൽ എത്രയോ കാലഘട്ടങ്ങൾ അതിന്റെ ചുറ്റും ആ ഭവനത്തെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല, അവിടെ താമസമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഭവനം അവിടെ നിലനിന്നു. പിൽക്കാലഘട്ടത്തിലും അറബികളുടെ മരുഭൂമിയാണത്. ഒരു മനുഷ്യനെ അവിടേക്ക് അടുപ്പിക്കുന്ന ദുന്യവിയായ ഒരു കാര്യമില്ല. വലാ ഇൻദഹ ബസാതീനു വഉമൂറുൻ യർഗബു അന്നാസു ഫീഹാ, ജനങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുന്ന പൂന്തോട്ടങ്ങളോ താല്പര്യമുണ്ടാക്കുന്ന കാഴ്ചകളോ അതിന്റെ ചുറ്റുഭാഗങ്ങളിലില്ല. ഫലൈസ ഇൻദഹ റഗ്ബതുൻ വലാ റഹബ, അതിന്റെ അരികിൽ പോയി നിൽക്കാൻ താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യവും അതിന്റെ പരിസരങ്ങളിലില്ല. ദുന്യവിയായി വലാ റഹബ, പേടിച്ച് അവിടേക്ക് എത്തിപ്പെടാൻ അങ്ങനെ ഒരു കാര്യവും അവിടെയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല കഅബയെ അതിന്റെ ആദരവോടുകൂടി നിലനിർത്തി, അതിനുള്ള മഹത്വം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. ഫകുല്ലു മൻ യാതീഹാ യാതീഹാ ഖാദിഅൻ ദലീലൻ മുതവാദിഅൻ ഫീ ഗായതി തവാദുഉ. ആ ഭവനത്തിന്റെ അരികിൽ വരുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യനെയും നിങ്ങൾ നോക്കുക, ആ ഭവനത്തിന്റെ അരികിൽ പ്രവേശിക്കുന്നവന്റെ ഹൃദയം താഴ്ന്ന നിലയിലാണ്. അവൻ വിനയാന്വിതനാണ്. അവൻ തകർന്നടിഞ്ഞ റബ്ബിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനായ മനസ്സുമായിട്ടാണ് അവൻ അവിടെ പ്രവേശിക്കുന്നത്. അവിടെ വരുന്നവരുടെ ഹൃദയങ്ങളിൽ അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭവനത്തോടുള്ള ആദരവ് നിലനിർത്തിയിരിക്കുന്നു. എവിടുന്നാണ് ഇത് വരുന്നത്? എവിടെ നിന്നാണ് ഈ ആദരവ് അള്ളാഹു നിശ്ചയിച്ചത്? എന്താണ് കെട്ടിടത്തിലുള്ളത് അത്ഭുതപ്പെടാൻ മാത്രം? എന്നിട്ട് അദ്ദേഹം പറയാണ്, وجعل فيها من الرغبة ما يأتيها الناس من أقطار الأرض محبة وشوقا من غير باعث دنيوي. ദുന്യവിയ യാതൊരു കാര്യവുമില്ലാതെ, യാതൊരു കാരണവും അള്ളാഹു അവിടെ നിശ്ചയിക്കാതെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യരെ അങ്ങോട്ട് എത്തിക്കുന്നു. അതിൽ ചില ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അവന്റെ ജീവിതത്തിൽ വർഷങ്ങളായി അവൻ കൂട്ടിവെച്ച നാണയത്തുട്ടുകൾ അതുപയോഗിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. കാലങ്ങളായി അവൻ പൈസ കൂട്ടിവെച്ചത് എന്തിനാ? അവിടേക്കൊന്ന് പോവാനാണ്. എന്താ അവിടെ ഉള്ളത്? ദുനിയാവ് അവിടെ എന്താണ് ആഗ്രഹിക്കാനായിട്ടുള്ളത്? പക്ഷേ മനുഷ്യരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഭവനത്തോടുള്ള സ്നേഹം, ആ ഭവനത്തോടുള്ള ഇഷ്ടം, ആ ഭവനത്തോടുള്ള ആഗ്രഹം, അതൊന്നും ഒരു തവണ കണ്ണുകൊണ്ട് കാണാനുള്ള ആഗ്രഹം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു വച്ചിരിക്കാൻ. എത്രയെത്ര ഭവനങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഭവനങ്ങളാണ് ആദ്യത്തെ കാഴ്ചയിൽ നമ്മുടെ കണ്ണുകൾ നിറച്ചിട്ടുള്ളത്? കഅബയല്ലാതെ. സുബ്ഹാനല്ലാഹ്, ആ ഭവനത്തിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണത്. അദ്ദേഹം പറയാണ്, ഈ അവസ്ഥയിൽ ആ ഭവനം നിലനിൽക്കുന്നത് എത്ര വർഷങ്ങളായി? ആയിരക്കണക്കിന് വർഷങ്ങളായി. ആയിരക്കണക്കിന് വർഷങ്ങൾ. ഈ കാലഘട്ടത്തിൽ മാത്രമാണോ? അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിന് മുൻപ് തന്നെ കഅബ ആദരിക്കപ്പെടുന്ന ഭവനമായി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് ആരംഭിച്ചതിന് ശേഷം കഅബ അത്ഭുതങ്ങളിൽ അത്ഭുതമായി നിലനിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വഹാദാ മിമ്മാ ലാ യുഅറഫു ഫിൽ ആലമി ലിബിനിയത്തിൻ ഗൈരിഹാ, ഈ ഭവനമല്ലാതെ, കഅബക്കല്ലാതെ മറ്റൊരു ഭവനത്തിനും ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രത്യേകത എടുത്തു പറയാൻ സാധിക്കുകയില്ല. വൽ മുലൂക്കു യബ്നൂന അൽഖുസൂറൽ അദീമത ഫതബ്ഖ മുദ്ദ, രാജാക്കന്മാർ വലിയ വലിയ കൊട്ടാരങ്ങൾ പടുത്തുയർത്തുന്നു, വലിയ വലിയ മാളികകൾ പടുത്തുയർത്തുന്നു. ഫതബ്ഖ മുദ്ദതൻ യസീറ, കുറച്ചു കാലം അവയെല്ലാം നിലനിൽക്കും, പിന്നെ അവയതാ തകർന്നു പോകുന്നു, ആളുകൾക്ക് അതിനോട് താല്പര്യമില്ലാതെയായി പോകുന്നു. എത്രയെത്ര എത്ര വലിയ കൊട്ടാരങ്ങൾ മണ്ണിനടിയിൽ നിന്ന് മനുഷ്യർ ഇപ്പോഴും കുഴിച്ചെടുക്കുന്നു, എത്രയെത്ര കൊട്ടാരങ്ങൾ, ആ കൊട്ടാരങ്ങളിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ കയറി വരാതെ അത് കാട് പിടിച്ചു കിടക്കുന്നു, എത്രയെത്ര ഭവനങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി ആരും അതിനെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. എന്നാൽ ഈ ഭവനം അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ ആഗ്രഹിക്കപ്പെടാവുന്ന ഒന്നും തന്നെയില്ല. ഒരു മരുഭൂമിക്ക് നടുവിലാണതുള്ളത്, മലകളാൽ ചുറ്റപ്പെട്ട രൂപത്തിലാണതുള്ളത്. ആ ഭവനമാകട്ടെ വർഷങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങൾ അതിലേക്ക് വലിച്ച് അടുപ്പിക്കപ്പെടുന്നു അത്ഭുതകരമായ രൂപത്തിൽ. അദ്ദേഹം പറയും, ഹുമ്മ തുഹ്ജമു ലാ യർഗബു അഹദു ഫീ ബിനാഇഹാ വലാ യർഹബൂന മിൻ ഖറാബിഹാ, അങ്ങനെ മനുഷ്യരുണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങൾ, കോട്ടകൾ, മാളികകൾ അവ തകർന്നു വീഴുന്നു. ആളുകൾ അത് തകർന്നു വീഴുന്നത് പരിഗണിക്കുന്നേയില്ല, ശ്രദ്ധിക്കുന്നേയില്ല, അവിടേക്ക് നോക്കുന്നേയില്ല. അതിനെന്തുമാകട്ടെ അവർക്കത് പ്രശ്നമാകുന്നില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ കഅബയിലെ ഒരു കല്ലിന്റെ ഒരു ചെറിയ ഭാഗം ഇളകി വീഴുന്നത് എത്രമാത്രം വലിയ ഹൃദയത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന കാര്യമാണ്. കഅബക്ക് നേരെ ഒരാൾ കൈകൊണ്ട് ഒരു ചെറിയ ഉപദ്രവം ഉദ്ദേശിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ചലനം എത്ര വലുതാണ്. എങ്ങനെയാണ് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത്? അത്ഭുതമാണ് ഈ കാര്യം. അത് അള്ളാഹുവിന്റെ ഹഫ്ദിൽ പെട്ടതാണ്, അള്ളാഹു ഹഫീദാണ് എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. സഹോദര, ഞാനിത് പറയുന്ന സന്ദർഭത്തിൽ, ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത്ഭുതമായി വരെ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവാതിരിക്കുക? എങ്ങനെയാണ് ഇത് കാണുക ഒരു മനുഷ്യന് മുസ്ലിം ആവാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇസ്ലാം ഹക്കാണ് എന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുക? അബു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, വകദാലിക മാ ബുനിയ ലിൽ ഇബാദാത് ഖദ് തഗയ്യറു ഹാലുഹു അലാ തൂലി സമാൻ. അതുപോലെ തന്നെ ഇബാദത്തിന് വേണ്ടി പടുത്തുയർത്തപ്പെടുന്ന ആരാധനാ കേന്ദ്രങ്ങൾ, വലിയ വലിയ പിന്നെ പള്ളികൾ, ക്ഷേത്രങ്ങൾ, അവയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. വഖദ് യസ്തൗലിൽ അദുവു അലൈഹി കമ സ്തൗല അലാ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിന്റെ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ പലപ്പോഴും ശത്രുക്കളുടെ കൈകളിലേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കഅബ ആരാണ് അതിനെ സംരക്ഷിച്ചത്? മുസ്ലിമീങ്ങൾ അങ്ങേയറ്റത്തെ ദുആഫിൽ എത്തിപ്പെട്ട കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഅബയെ അള്ളാഹു സംരക്ഷിച്ചു, കഅബയെ അള്ളാഹു സംരക്ഷിച്ചു. മുസ്ലിമീങ്ങൾ അവരങ്ങേയറ്റത്തെ ദൗർബല്യങ്ങളിൽ എത്തിപ്പെട്ട കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയെ സംരക്ഷിച്ചു. അതിന്റെ ചരിത്രങ്ങളിൽ ഒന്നാണല്ലോ സൂറത്തുൽ ഫീലിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് നീ കാണുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അബ്രഹത്തും കൂട്ടരും ആനപ്പടയുമായി കഅബക്ക് നേരെ വന്നു. അത് തടുക്കുന്നതിന് വേണ്ടി അറബികൾക്ക് കഴിവില്ല, ശേഷിയില്ല. കഅബയുടെ അരികിലെത്തിയപ്പോൾ മക്കയുടെ അതിർവരമ്പുകളിൽ ഉണ്ടായിരുന്ന കുറച്ച് ഒട്ടക കൂട്ടങ്ങൾ അവയെ അബ്രഹത്ത് പിടികൂടി. അത് അബ്ദുൽ മുത്തലിബിന്റേതായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ വേണ്ടി ചെന്നു. നാട്ടിലെ നേതാവാണ് വരുന്നത്. അബ്രഹത്ത് വന്ന് സംസാരിച്ചു. അവർക്കിടയിൽ സംസാരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വിവർത്തനം ചെയ്തു കൊടുക്കാൻ ഒരു തർജ്ജുമാനുണ്ട്, തർജ്ജമക്കാരനുണ്ട്. അങ്ങനെ അബ്രഹത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്, ഞാൻ ഇതാ നിന്റെ അരികിൽ വന്നിരിക്കുന്നത്, എന്റെ 100 ഒട്ടകം നീ പിടികൂടിയിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടിയാണ്. അത് കേട്ടപ്പോൾ അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾ ആദരവോടുകൂടി കാണുന്ന കഅബ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 100 ഒട്ടകങ്ങളെ കുറിച്ചാണോ? അദ്ദേഹം പറഞ്ഞു, ഇന്നലിൽ കഅബത്തി റബ്ബുൻ യഹ്ഫദുഹ. കഅബക്ക് അതിന്റെ ഒരു റബ്ബുണ്ട്, അവനതിനെ കാത്തോളും. എന്നാൽ ഈ 100 ഒട്ടകങ്ങൾ അതിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അത് ഞാൻ തന്നെ ചോദിക്കണം. അറബികൾ പോയി, അവർ മക്കയുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മലനിരകളിൽ അവിടെ പോയി അഭയം തേടി. എല്ലാവരും രക്ഷപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. പിന്നീടുണ്ടായ ചരിത്രം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയെ സംരക്ഷിച്ച രൂപമാണത്. കഅബ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു എന്നത് അവന്റെ ഹിഫ്ളിന്റെ പ്രധാന അടയാളങ്ങളിൽ, അതിന്റെ രൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു അവന്റെ ബുയൂത്തുകൾ, അവന്റെ ഭവനങ്ങൾ സംരക്ഷിക്കും. ആരെല്ലാം അത് തകർത്താലും, ആരെല്ലാം അത് നശിപ്പിച്ചാലും, ആരെല്ലാം അതിന്റെ സ്ഥാനങ്ങളിൽ ശിർക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഈ ദീനിനെ അള്ളാഹു വിജയിപ്പിക്കുമെന്നതിൽ ഒരു സംശയം നമുക്ക് വേണ്ട. നമ്മളതിന്റെ ഒപ്പുണ്ടാവുമെന്ന് മാത്രം സംശയിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് ഇജ്ജത്ത് നൽകുമെന്നത് അള്ളാഹുവിന്റെ വാക്കാണ്. അത് സംഭവിക്കുമെന്നതിൽ ഒരു മുഅ്മിൻ ഒരു രാത്രി പോലും സംശയത്തോടുകൂടി കിടന്നുറങ്ങേണ്ടതില്ല. ചില ഹദീസുകൾ, റസൂലുള്ളയുടെ ഹദീസുകൾ ആ വിഷയത്തിൽ വായിച്ചാൽ നമുക്ക് തോന്നും നാളെ രാവിലെ പുലരുമ്പോൾ ചിലപ്പോൾ ഇസ്ലാമിന്റെ വിജയത്തിന്റെ വാർത്തയുമായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അത്ര ഉറപ്പുള്ള കാര്യമാണ് ഇസ്ലാമിന്റെ വിജയം എന്നത്. അതിലൊരാൾ സംശയിക്കേണ്ടതില്ല. അല്ല, നിന്നോട് കൽപ്പിച്ച നിന്റെ ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ കാര്യം അത് നീ പാലിക്കുന്നുണ്ടോ നീ പരിശോധിച്ചാൽ മതി. ഇസ്ലാമിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്, നീ അതിനോടൊപ്പം നിന്നാലില്ലെങ്കിലും. അപ്പോൾ സഹോദരങ്ങളെ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹഫീദ് എന്ന നാമത്തിന്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ്. നാലാമത്തെ കാര്യം, അൽ ഹഫീദ് എന്ന നാമത്തിന്റെ നാലാമത്തെ അർത്ഥം, ഹിഫ്ളു ഇബാദിഹി മിനൽ മഹാലിക വൽ മആതിബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരെ ആപത്തുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നതാണ്. അവൻ ഹഫീദാണ്, അവൻ നിന്നെ സംരക്ഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഗുലാം, പൊന്നു മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാം. എന്താണ് ഒന്നാമത് പറഞ്ഞത്? ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും, അള്ളാഹു നിന്നെ കൈവടിയില്ല, അള്ളാഹു നിന്നെ ഒരിക്കലും നാശങ്ങളിലേക്ക് വിട്ടു നൽകുകയില്ല, അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കും. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അത് അള്ളാഹുവിന്റെ ഹഫീദ് എന്ന നാമത്തിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ആ പറഞ്ഞ അർത്ഥം അത് സൂചിപ്പിക്കുന്ന ആയത്തുകൾ ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരെ സംരക്ഷിക്കുമെന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഹിഫ്ളുൻ ആം, പൊതുവായ സംരക്ഷണം, അത് എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. കാഫിറിനുണ്ട്, മുഅ്മിനുണ്ട്, നന്മ ചെയ്യുന്ന ബർറിനുണ്ട്, തിന്മ ചെയ്യുന്ന ഫാജിറിനുണ്ട്, നന്മ ചെയ്യുന്ന സാലിഹനുമുണ്ട്, വൃത്തികേടുകൾ ചെയ്യുന്ന ഫാസിഖിനുമുണ്ട്. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല, എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. അവർക്കവൻ ഭക്ഷണം നൽകുന്നു, അവർക്കവൻ വെള്ളം നൽകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവൻ അവർക്ക് സൗകര്യപ്പെടുത്തി നൽകുന്നു. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുന്നു, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന പല പല കാര്യങ്ങൾ അള്ളാഹു സംരക്ഷിക്കുന്നു. അബ്ദുൽ ഖൈം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യനെ അള്ളാഹു സംരക്ഷിച്ചതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഒരാൾ, അയാൾക്ക് വലിയ ഉപദ്രവം ഉണ്ടായി എന്നായിരിക്കാം, ഒരാളെ കൈ മുറിഞ്ഞു പോയി, ഒരു കൈ മുറിഞ്ഞു പോയി, അള്ളാഹു കാക്കട്ടെ, അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു എന്നായിരിക്കും. എന്റെ കൈ മുറിഞ്ഞു പോയി എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കാത്ത മറ്റൊരു കാര്യം, അവന്റെ രണ്ടാമത്തെ കൈ അള്ളാഹു അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അതിനേക്കാൾ വലുതിൽ നിന്ന് അള്ളാഹു കാത്തിട്ടുണ്ട്. ഏതൊരു മുസീബത്ത് നിനക്ക് ബാധിച്ചാലും അതിനേക്കാൾ വലിയൊരു മുസീബത്ത് അള്ളാഹു എന്നെ കാത്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകൾ അവനെ തകർക്കുകയില്ല. പണ്ഡിതന്മാരെ ചില ഉദാഹരണമായി പറഞ്ഞതാണ്, മുസീബത്തുകൾ വലിയ മുസീബത്തിനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ചെറുതായി പോകും, അതിന്റെ വിലയില്ലാതാവും. ഒരു മനുഷ്യൻ, അയാളുടെ വീട്ടിൽ കാലങ്ങളായി എടുത്തു വളർത്തിയ ഒരു ആടുണ്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പശു ഉണ്ടെന്ന് ആയിരിക്കും, അതാണ് അയാളുടെ ഉപജീവനത്തിന്റെ പ്രധാന മാർഗം. അങ്ങനെ അയാൾ അതിനെ സംരക്ഷിച്ച് അതിനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് അയാൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഒരു ദിവസം അയാൾ പശുവിനെ മേയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു വണ്ടി വന്ന് ഈ പശുവിനെ ഇടിച്ച് അത് ചത്തുപോയിരിക്കും. അയാളുടെ കണ്ണിൽ അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. അങ്ങനെ അയാൾ തലക്ക് കൈകൊടുത്തിരിക്കുന്ന സമയത്ത് അയാളുടെ ചെറിയ കുട്ടി, ആ കുട്ടി വണ്ടി ആക്സിഡന്റ് ആയിരിക്കും. അതോടുകൂടി പശുവിന്റെ കഥകൾ മറന്നു. അത് മുസീബത്തേയല്ലാതെ, വലിയ മുസീബത്ത് വന്നതോടുകൂടി ചെറിയ മുസീബത്ത് മുസീബത്ത് തന്നെയല്ല. പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കോ, എന്റെ പശു എന്ന് പറഞ്ഞിരിക്കോ, ഇല്ല, അയാൾ ആ കുട്ടിയുടെ കാര്യത്തിലായി. വലിയ മുസീബത്തുകൾ ചെറിയതിനെ ഇല്ലാതെയാക്കും. നമ്മൾ പലരും മുസീബത്തുകൾ ഒരു ഉപദ്രവമായി കാണുന്നവരാണ്. പക്ഷേ മുസീബത്തുകൾ പലപ്പോഴും അവ കൊണ്ടുണ്ടാകുന്ന നന്മകൾ ധാരാളമുണ്ട്. ഇബ്രാഹിം പറഞ്ഞതായി കാണാം, അള്ളാഹു അനുവദിച്ചതായിരുന്നില്ലെങ്കിൽ മുസീബത്തുകൾ അവ കൊണ്ടുണ്ടാകുന്ന നന്മകൾ കാരണത്താൽ മനുഷ്യൻ അത് ആഗ്രഹിച്ചാൽ പോലും കുഴപ്പമില്ല എന്ന് പറയുമായിരുന്നു. കാരണം അതുകൊണ്ടുണ്ടാകുന്ന നന്മ അതിനേക്കാൾ കൂടുതലാണ്. ഒരു മുസീബത്ത് സംഭവിക്കുമ്പോൾ, ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നന്മകൾ അതിനേക്കാളുമല്ല. അള്ളാഹു തിന്മകൾ പുറത്തു കൊടുക്കുന്നു, അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നു, നരകത്തിൽ നിന്ന് അകറ്റുന്നു, ദുനിയാവിൽ അവന് ധാരാളം പുതിയ അറിവുകൾ, തിരിച്ചറിവുകൾ അള്ളാഹു അവന്റെ ഹൃദയത്തിന് ഇട്ടുകൊടുക്കുന്നു. നമ്മൾ പലപ്പോഴും പറയല്ലേ, ഒരു ദിവസം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട ദരിദ്രരുടെ അവസ്ഥ എന്താണ്, ഇതുവരെ നമ്മുടെ കണ്ണത് കണ്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം പട്ടിണി നമുക്ക് മനസ്സിലായി, ഒരു ദിവസം ഭക്ഷണം കിട്ടാതായപ്പോ നമുക്ക് മനസ്സിലായി, ഒരു ദിവസം കറണ്ട് പോയാൽ വെള്ളം കയറ്റാൻ ടാങ്കിലേക്ക് ഒന്ന് വെള്ളം അടിക്കാൻ സൗകര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും കറണ്ടിന്റെ അനുഗ്രഹം എത്രയാണ്. വെള്ളം ചുമക്കുന്ന സന്ദർഭത്തിൽ, എന്നാൽ അത്രയും ദിവസം കറണ്ട് മുടങ്ങാതെ നിന്ന സമയത്ത് നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടല്ല. മുസീബത്തുകൾ ഉണ്ടാക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അവനെ ഹിഫ്ദ് ചെയ്യുന്നു മുസീബത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ അവൻ സംരക്ഷിക്കുന്നു എന്നതിനോടൊപ്പം അല്ലാഹു മലക്കുകളെ കൊണ്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫദ. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖാഹിർ, അവൻ സർവ്വതിനെയും വിജയിച്ചടക്കിയ ഖാഹിറാണ്. ഫൗക ഇബാദി, അവനവന്റെ അടിമകൾക്ക് മുകളിലാണ്. വയുർസിലു അലൈക്കും ഹഫദ, നിങ്ങൾക്കതാ അല്ലാഹു ഹഫദത്തിന് അയച്ചിരിക്കുന്നു. ആരാണ് ഹഫദ? മലക്കുകളിലെ ഒരു വിഭാഗമാണ് അവർ. എന്താണ് അവരുടെ പണി? മനുഷ്യനെ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് ആണോ അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് ഓർമ്മ. സഹാബികൾ ഒരാൾ പറഞ്ഞതായി കാണാം, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ കൊണ്ട് ഈ രൂപത്തിൽ ചുറ്റും സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പിശാചുക്കൾ ആർത്തലച്ച് അവനെ വന്ന് പിടിച്ചുകൊണ്ടുപോവുകയും റാഞ്ചിക്കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. മലക്കുകളുടെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ, മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കൊണ്ട് മനുഷ്യനെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പിശാചുക്കൾ മനുഷ്യനെ റാഞ്ചിയെടുത്തുകൊണ്ടുപോകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ കൊണ്ട് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് അവന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന മലക്കുകളെ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയാൽ ആ മനുഷ്യനെ അവർ സംരക്ഷിക്കുന്നുണ്ട്. മലക്കുകൾ നമ്മുടെ ചുറ്റും നമുക്ക് സംരക്ഷണമായി നിലകൊള്ളുന്നുണ്ട് എന്ന് ഈ ആയത്തുകളിൽ കാണാം. അല്ലാഹു പറയുന്നു, ഖുൽ മൻ യഖ്ലഉകും ബിൽലൈലി വന്നഹാരി മിനർ റഹ്മാൻ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅരിദൂൻ. ആരാണ് റഹ്മാനായ റബ്ബിൽ നിന്ന് നിങ്ങളെ രാവിലെയും രാത്രിയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിങ്ങളെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅരിദൂൻ, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിഫ്ദ് രണ്ട് രൂപത്തിലാണ്, ഹിഫ്ദുൽ ആം വ ഹിഫ്ദുൽ ഖാസ്. ഒന്ന്, എല്ലാ സൃഷ്ടികൾക്കുമുള്ള സംരക്ഷണമാണ്. അല്ലാഹു അവർക്ക് വേണ്ടത് നൽകുന്നു, അവരെ പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് എല്ലാവർക്കുമുള്ളതാണ്. രണ്ടാമത്തേത് ഹിഫ്ദുൻ ഖാസ്, മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നൽകുന്ന സംരക്ഷണം. എന്താണ് ആ പറഞ്ഞ സംരക്ഷണത്തിന്റെ ഉദ്ദേശം? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ ഈമാൻ അല്ലാഹു അവരിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നതാണ്. അവരുടെ വിശ്വാസത്തെ അല്ലാഹു സംരക്ഷിക്കുന്നു സംശയങ്ങളിൽ നിന്ന്, ശുബ്ഹത്തുകളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന്, വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന്, സ്വറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അകന്നുപോകുന്നതിൽ നിന്ന്, പിഴച്ചുപോകുന്നതിൽ നിന്ന്, വഴികേടിലേക്ക് എത്തുന്നതിൽ നിന്ന് അല്ലാഹുവാണ് അവരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകൾ അവരോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, അല്ലാഹു എന്നെ സംരക്ഷിക്കണമെന്ന് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ ദുനിയാവിയായ കാര്യങ്ങൾ. അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു എന്നാണ്, ലാ തസ്അൽ അൻ ഹിഫ്ദിഹി, നിന്റെ ദുന്യവിയായ കാര്യങ്ങൾ അല്ലാഹു സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നീ വേവലാതിപ്പെടേണ്ടതില്ല. വലാഖിൻ ഹൈഫദുൽ ഈമാൻ, എന്നാൽ ഈമാനിന്റെ സംരക്ഷണം അത് നീ ചോദിച്ചുകൊള്ളണം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കാൻ നീ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അത് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ, മുത്തഖീങ്ങളായ, മുഹ്സിനീങ്ങളായ ദാസന്മാർക്ക്, അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നിശ്ചയിച്ച ഹിഫ്ദാണ്. അത് പ്രത്യേകമായി അവർക്ക് മാത്രമുള്ള സംരക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ള പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ, കുല്ലുക്കും ദാല്ല്, നിങ്ങളെല്ലാം വഴികേടിലായവരാണ്. ഇല്ലാ മൻ ഹദൈതോ, ഞാൻ നേർമാർഗത്തിലേക്ക് എത്തിച്ചവരൊഴികെ. കൊല്ലുക്കും ബാൽ, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? കൊല്ലുക്കും ബാൽ, നിങ്ങളെല്ലാം ഒഴികേടിലാണ്. എല്ലാമൻ ഹദൈറ്റു, ഞാൻ നേർമാർഗത്തിലേക്ക് എത്തിച്ചവരൊഴികെ. ഫസ്തഹദൂനി അഹ്ദികും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് നേർമാർഗത്തിൽ നിങ്ങളെ ആക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു നൽകാം. യാ ഇബാദി കുല്ലുക്കും ജായിഉ, എന്റെ അടിമകളെ നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്, പട്ടിണിയിലാണ്. ഇല്ലാ മൻ അത്അംതു, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. ഫസ്തത്അ്ഇമൂനി അത്അ്ഇമുക്കും, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ ഇബാദി കുല്ലുക്കും ആർ ഇല്ലാ മൻ കസൗതു, എന്റെ അടിമകളെ നിങ്ങളെല്ലാം വിവസ്ത്രരാണ്, ഞാൻ വസ്ത്രം ധരിപ്പിച്ചു നൽകിയവരൊഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിച്ച് നൽകാം. എത്ര മനോഹരമായ ഹദീസാണ്! സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാൻ അല്ലാഹുവിന്റെ ഹിഫ്ദ് ഇല്ലായിരുന്നെങ്കിൽ നശിച്ചു പോയേനെ, യാതൊരു സംശയവും വേണ്ട. നമ്മേക്കാൾ ബുദ്ധിയുള്ള, നമ്മേക്കാൾ ഓർമ്മശക്തിയുള്ള, നമ്മേക്കാൾ കഴിവുള്ള, നമ്മേക്കാൾ ഇസ്ലാമിന് വേണ്ടി പരിശ്രമിച്ച ആളുകൾ, അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഹയ് എഴുതിയിരുന്ന ഒരുത്തൻ, അവനൊരിക്കൽ നസറാനിയായിട്ടാണ് മരിച്ചത്. നസറാനിയായി, റസൂലുള്ളാഹിയുടെ വഹയ് രേഖപ്പെടുത്തിയിരുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂൽ അതിനായി തെരഞ്ഞെടുത്തു വെച്ചാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഹംസയെ കൊലപ്പെടുത്തിയ വഹ്ഷി മുഅ്മിനാണ്, സഹാബിയാണ്, റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പറയപ്പെടുന്ന മനോഹരമായ ചരിത്രമാണ് ഹബ്ബാറിന്റെ ചരിത്രം. റസൂലുള്ളാഹിയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ഗർഭിണിയാണ്. ഒട്ടകത്തിന് പുറത്താണ് അവരുള്ളത്. ഈ ഹബ്ബാറും മറ്റൊരുത്തനും കൂടി റസൂലുള്ളാഹിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ അടുക്കൽ വന്ന് അവരെ ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് പിടിച്ചിറക്കാൻ ശ്രമിച്ചു, ഹിജറ പോകുന്ന തടയാൻ ശ്രമിച്ചു. ഒട്ടകത്തെ കുത്തി, അതോടുകൂടി ഗർഭിണിയായ സൈനബ് താഴെ വീണു, ഗർഭമത്സിപ്പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിൽ കത്തിച്ചു കളയാൻ കൽപ്പിച്ച ഒരേ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ആളാണ്. അത് പിന്നീട് റസൂലുള്ള പിൻവലിച്ചു, കത്തിക്കാൻ പാടില്ല എന്ന കൽപ്പന വന്നതിന് ശേഷം. അത്ര വലിയ ദുൽമു ചെയ്ത മനുഷ്യൻ. മക്കം ഫത്ഹ് സംഭവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തി. ഈ മനുഷ്യനെ റസൂലുള്ളാഹി കണ്ടെടുത്തു വെച്ചു, കൊല്ലാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ മനുഷ്യൻ കൊണ്ടുവരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അയാൾ തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്ക് അവരെ കൊന്നുകൂടായിരുന്നു അവൻ എന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ്? സഹാബികൾ പറഞ്ഞു, റസൂലെ നിങ്ങളൊന്ന് കണ്ണുകൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ. അവിടുന്ന് പറഞ്ഞു, ഒരു നബിക്ക് കണ്ണുകൊണ്ട് വഞ്ചിക്കുക എന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത്രമാത്രം വെറുത്തൊരു മനുഷ്യൻ, അദ്ദേഹം സഹാബിയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ തലയുടെ അരികിലിരുന്ന് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി തൽഖീൻ ചൊല്ലിക്കൊടുത്തയാള്. സുബ്ഹാനല്ലാഹ്. മരിക്കുന്ന സമയത്ത് നബി അടുത്തു വന്നിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയാം. അങ്ങനെ കേട്ടിരിക്കെ അബു താലിബ് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞു മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല, അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുന്നു. ഇസ്ലാം ഹക്കാണെന്നുള്ളതിന് ഒരു തെളിവാണ്. നോക്ക്, നിങ്ങൾ റസൂലുള്ള ഉണ്ടാക്കിയ ദീനായിരുന്നെങ്കിൽ അതിൽ അബു താലിബ് മുഅ്മിനാവാതിരിക്കോ? അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ദീനായിരുന്നെങ്കിൽ അബൂ താലിബിന്റെ പേര് കേട്ടാൽ റഹിമഹുല്ലാ പോലും പറയാൻ പറ്റൂല, കാഫറായി നരകത്തിലാണ് അയാൾ കിടക്കുക എന്ന് റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനായി അവിടുത്തെ ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ ആ ദീനിൽ ഇങ്ങനെ ഉണ്ടാവും? ആ ദീനിൽ ഹബ്ബാർ മുഅ്മിനാവും? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ദീനിൽ നിലനിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞോട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സലാം കൂട്ടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുഖരിക വഹുസ്നി ഇബാദതി. നിസ്കാരം കഴിഞ്ഞ് അതിന്റെ അവസാനത്തിലാണ് ഈ പറയുന്നത്, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം. എന്തിന്? അലാ ദിക്രിക, നിനക്ക് ദിക്റല്ലേ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം, നിന്നെ ഇബാദത്ത് ചെയ്യാൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅബുദ് എന്ന് പറഞ്ഞ തൊട്ട് ശേഷം ഇയ്യാക നസ്തഈൻ എന്നാണ്. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അത് പറഞ്ഞ ഉടനെ വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹുവിന് സഹായം ഇല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ സഹായം ചോദിക്കാതെ ഇബാദത്ത് നടക്കുകയില്ല. അവന്റെ സഹായം കൊണ്ടാണ് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ സാധിക്കുകയില്ല. അല്ലെ, നമ്മളിൽ പലരും ഇബാദത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ് എന്ന് ആലോചിക്കുന്നതിന് പകരം ഞാനീ കണ്ട ഇബാദത്തൊക്കെ ചെയ്യുന്നില്ലേ എന്നാണ് ആലോചിക്കാറുള്ളത്. സഹോദര, ഒരു സുജൂദിന്റെ ഒരു റുകൂഇന്റെ വില നിനക്ക് മനസ്സിലാകണമെങ്കിൽ വർഷങ്ങളായി സുജൂദ് ചെയ്യാൻ കിടക്കാൻ സുജൂദ് ചെയ്യാൻ പറ്റാതെ റുകൂഇൽ പോകാൻ പറ്റാതെ കട്ടിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി അതിന്റെ നിഅമത്ത് എത്ര വലുതാണെന്ന് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന സുജൂദിന്റെ വില, റുകൂഇന്റെ വില അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങളായി എണീക്കാൻ പറ്റാതെ കട്ടിലുമ്പ കിടക്കുന്ന ആളോട് ചോദിച്ചാൽ മതി. ഈമാൻ ഉണ്ടെങ്കിലോട് ചോദിക്കുക, നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതായി നിനക്ക് അനുഭവപ്പെടുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് റുകൂഇ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു സുജൂദിന് സാധിക്കുന്നില്ല എന്നതായിരിക്കും. അള്ളാഹു ആണ് നിന്നെ ഇബാദത്തുകൾക്ക് സഹായിക്കുന്നത്, അള്ളാഹു ആണ് നിന്നെ സംരക്ഷിച്ചു നിർത്തുന്നത്. നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു പറയുകയാണ് വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. അള്ളാഹുവിന്റെ റസൂലെ, നാം താങ്കളെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ മുശ്രിക്കുകളുടെ തന്ത്രങ്ങളിൽ താങ്കൾ പതുക്കെ പതുക്കെ വീണുപോകുമായിരുന്നു. നാം താങ്കളെ ഉറപ്പിച്ചു നിർത്തിയതാണ്. ആരോട് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അല്ലാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മിസ്തഹുമായുള്ള ചരിത്രം, അബൂബക്കറിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വിചാരാരോപണം ഉന്നയിച്ച മിസ്തഹ്, അദ്ദേഹത്തിന്റെ ആ ചരിത്രം പറഞ്ഞതിന് ശേഷം മിസ്തഹ് എന്ന സഹാബി ആയിഷക്കെതിരെ ആരോപണം ഉന്നയിച്ചു, വിചാരാരോപണം നാട്ടിൽ പറഞ്ഞു. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല ആയിഷയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹു സത്യം, ഇനി മുസ്തഹിന് ഞാൻ ഭക്ഷണം നൽകുകയില്ല. ആ വിഷയത്തിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിയതിനു ശേഷം, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിനു ശേഷം, വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ അള്ളാഹു ഔദാര്യം നൽകിയ ആളുകൾ ഇങ്ങനെ സത്യം ചെയ്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞെന്നറിയും? ولولا فضل الله عليكم ورحمته ما زكى منكم من احد ابدا. അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, അവന്റെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും അല്ലാഹുവിന്റെ ദീനിൽ ജീവിത വിശുദ്ധി പാലിക്കുന്നവരായി മാറില്ലായിരുന്നു. അബൂബക്കറിനോട് പറഞ്ഞ ആയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പറഞ്ഞു, ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ബിസ്ഹബതിഹി വമാലിഹി വനഫ്സിഹി അബൂബക്കറിൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, അതുപോലെ തന്നെ കൂടെ നടന്നുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അബൂബക്കറാണ്. ആ അബൂബക്കറിനോടുള്ള അള്ളാഹുവിന്റെ വാക്കാണിത്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഖലീഫയായപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ إني أخاف أني لو تركت سنة من سنن رسول الله صلى الله عليه وسلم أن أزيغ. رسول الله يرى سنة تقول أن دنقلوا أني يعني بيكش تال يعني سلام اللي نتكتت ترشو وقوموا أني يعني بوري كنون هذا نبارين أبو بكر صديق رضي الله عنه تنمغل الورو أني لكم كالو أكم بول نمد من سلام دال أنا سكر كنت أنا نمبو كنت أنا نغنك شيء نند أنا نمبك ولا എത്ര എത്ര ആളുകളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? 60 കൊല്ലമായി ഞാൻ തൗഹീദ്, 70 കൊല്ലമായി ഞാൻ തൗഹീദ്, ഞാനൊക്കെ സ്വർഗത്തിലെ പിന്നെ ആരാണ് അവിടെ ഉള്ളത്? ഞാനെടുത്ത പണി ആരെടുത്തിട്ടുള്ളത്? ഞാനെടുത്ത പണി ആരാണ് ആർക്കാണ് ചെയ്യാൻ പറ്റുക? ഇവിടെ ആദ്യം തൗഹീദ് കൊടുത്തത് ഞാനാണ്. അവനെ ചാർജ് ഷീറ്റ് പറയാ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലേക്കൊന്നും നോക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിച്ചാൽ അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. നിനക്ക് എന്തെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് അല്ലാഹു നിന്നെ കാത്തതുകൊണ്ടാണ്. അല്ലാഹു നിന്നെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഏത് നാശത്തിന്റെ പടുകുഴികളിലാണ് നീ വീണുപോയി കിടക്കുക എന്ന് നിനക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിഫ്ളിൽ പെട്ടതാണ് ഈ പറഞ്ഞ ഈമാനികമായ സംരക്ഷണം. ഭക്ഷണത്തെക്കാൾ വലിയ സംരക്ഷണം അതാണ്, ശരീരത്തിന് സംരക്ഷണം നൽകുന്നതിനേക്കാൾ വലുതാണ്. അതിൽ പെട്ടതാണ്, ഈ പറഞ്ഞതിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയും, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹ്. യാ അയ്യുഹർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക, നാം നിനക്ക് എത്തിച്ചു നൽകിയത് താങ്കൾ എത്തിച്ചു കൊടുക്കുക. നാം താങ്കൾക്ക് താങ്കളോട് എത്തിക്കാൻ കൽപ്പിച്ചു തന്ന കാര്യം അത് താങ്കൾ പറയുക. അള്ളാഹു പറഞ്ഞു തന്നത് താങ്കൾ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നബിയെ, താങ്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം താങ്കൾ നിറവേറ്റിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ട ആയത്തുകളിൽ ഒന്നാണിത്. നമ്മെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. നമ്മുടെ തന്ത്രങ്ങളോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ തന്ത്രപരമായ നിലപാടുകളോ നമ്മുടെ വാക്ചാതുര്യമോ നമ്മുടെ കഴിവുകളോ നമ്മുടെ സ്വാധീനമോ അല്ല, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാം കഴിഞ്ഞോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫസ്ദ ബിമാ തുമർ വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഫസ്ദ ബിമാ തുമർ വഅഅ്രിദ് അനിൽ മുശ്രികീൻ. അള്ളാഹുവിന്റെ റസൂലെ, താങ്കളോട് കൽപ്പിച്ച കാര്യം താങ്കൾ ധൈര്യത്തിൽ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊള്ളുക. ഫസ്ദ എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, വെട്ടിത്തുറന്ന് പറഞ്ഞോളാനാണ്, കേവലം പറച്ചിലല്ല. ഫസ്ദ, അങ്ങ് ധൈര്യത്തിൽ പറഞ്ഞുകൊള്ളുക. വാഅറിദ് അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ വരുമ്പോൾ അവരിൽ നിന്ന് അവഗണിച്ച് തിരിഞ്ഞു കളഞ്ഞുകൊള്ളുക. പേടിക്കേണ്ടതില്ല ആരൊക്കെ വന്നാൽ. എന്നിട്ട് അള്ളാഹു പറയാൻ, താങ്കളെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ച ആളുകൾ, അവരുടെ ചരിത്രത്തിൽ ഇത് കാണപ്പെട്ടിട്ടുണ്ട് എന്നാണ് സലഫുകൾ. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പിന്നെ പറഞ്ഞതായി കാണാം. സലഫുകളിൽ പലരും പറഞ്ഞ ചരിത്രങ്ങളിൽ ഒന്ന്, അവർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചില കോട്ടകൾ പ്രതിരോധിക്കും. അങ്ങനെ ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം കോട്ടകൾ പ്രതിരോധിച്ചുകൊണ്ട് അവർ നിലകൊള്ളും. അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല, കോട്ട പൊളിക്കാൻ പറ്റുന്നില്ല, ശത്രുവിന്റെ കോട്ട ശക്തമാണ്. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവരാകട്ടെ കുറച്ചു കഴിഞ്ഞ് സഹികെട്ടാൽ മുസ്ലിമീങ്ങളെ ഈർഷ്യത പിടിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കും, റസൂലുള്ളയെ പരിഹസിക്കും. അവർ പറയുകയാണ്, അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ദേഷ്യം നിറഞ്ഞു പൊങ്ങും. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് വിജയിച്ചടക്കുമെന്ന സന്തോഷം കാരണത്താൽ ഞങ്ങളുടെ മനസ്സിലൊപ്പം സന്തോഷം ഉണ്ടാവും. റസൂലിനെ പരിഹസിച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിജയമുണ്ട് എന്നതിന്റെ സൂചന ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് സലഫുകൾ പലരും പറഞ്ഞതായി കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നൽകപ്പെട്ട ഈ സംരക്ഷണം അത് പിൽക്കാലഘട്ടക്കാർക്കുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂലുള്ളക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകൾ എന്തൊക്കെയുണ്ടോ അതിന്റെ എന്തെങ്കിലും ഒരു പങ്ക് മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കും, കൂടിയോ കുറഞ്ഞോ. എല്ലാ കാര്യത്തും ഈ പറഞ്ഞ സംരക്ഷണം അതിന്റെ ഒരു പങ്ക് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ കാര്യങ്ങൾ അവയിലെ ഒരു പങ്ക്, അവിടുത്തെ മുഅ്ജിസത്തുകൾ, അവിടുത്തേക്ക് അള്ളാഹു നൽകിയ സഹായങ്ങൾ, സംരക്ഷണങ്ങൾ, അതിന്റെ ഒരു പങ്ക് മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ മുഅ്മിനീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്ന ലനൻസുറു رسلنا والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد إنا لننصر رسلنا نام نمد رسول قال سمرك شكنا دان كرنجو إلا والذين آمنوا مؤمنين قال نام سمرك شكنا دان سهايكنا دان في الحياة الدنيا دنيا والسهايك ويوم يقوم الأشهاد ساكشي قال നിലകൊള്ളുന്ന പരലോകത്ത് അവിടെയും നാം അവരെ സഹായിക്കും. അതുകൊണ്ട് സഹോദര, ഒരിക്കലും ഒരു മുഅ്മിൻ അവന്റെ മനസ്സിൽ എന്തെല്ലാം സംഭവിച്ചാലും, പത്രമാധ്യമങ്ങളിൽ എന്തൊക്കെ അവൻ വായിച്ചാലും, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് അവൻ നിരാശപ്പെടരുത്. അള്ളാഹു ദീനിനെ സംരക്ഷിക്കും. നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമല്ല, നിങ്ങൾ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയുടെ ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് നോക്കൂ, എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ സഹായമാണ് നിങ്ങളെ വിജയിപ്പിച്ചത് എന്നതിലേക്കുള്ള സൂചന. എവിടെയും നിങ്ങളുടെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള എവിടെയും പറയുന്നില്ല. എല്ലായിടത്തും യുദ്ധത്തിന്റെ ചരിത്രമുള്ള ഇടങ്ങളിലെല്ലാം ഇത് അള്ളാഹുവിന്റെ സഹായമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കാണാം. അള്ളാഹുവാണ് സഹായിക്കുന്നത്, നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിജയത്തിന് യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ വിശ്വാസം നന്നാക്കുന്ന അവരാണ്. അവരുടെ അഖീദയും അവരുടെ സ്വഭാവവും അത് നന്നാക്കാൻ പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. നമ്മൾ നന്നായാൽ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കും. നമ്മൾ തകർന്നു കിടന്നാൽ എന്തെല്ലാം നമ്മൾ നിരാശ കാണിച്ചിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ സഹായം അത് അകലെ തന്നെയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൽ, ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ അത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിഫ്ളിന്റെ രൂപങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു ബിദഅത്തുകൾ അതുപോലെ തന്നെയുള്ള പ്രയാസങ്ങൾ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. തിന്മകളിൽ നിന്ന്, ഹറാമിലേക്ക് വീഴുന്നതിൽ നിന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെ സംരക്ഷിക്കും അവന്റെ ഈമാനിന്റെ തോതനുസരിച്ച്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അദ്ദേഹത്തെ വീട്ടിലേക്ക് വാങ്ങിച്ച ആ മന്ത്രിയുടെ വീട്ടിൽ അവിടുത്തെ ഭാര്യ, ആ വീട്ടിലുള്ള ഭാര്യ യൂസുഫിനെ മോശമായ കാര്യത്തിനും വിചാരത്തിനു വേണ്ടി ക്ഷണിച്ചു. ആ ചരിത്രം അള്ളാഹു പറയാണ്, ചരിത്രം വിശദീകരിക്കേണ്ട ചരിത്രമാണ്. അവർ വാതിലടച്ചതിന് ശേഷം, എല്ലാ വാതിലുകളും അടച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഹൈ തലക്ക്, നീ എന്റെ അരികിലേക്ക് വാ. ഹൈ തലക്ക് എന്ന അറബിയിലെ വാക്ക് നിങ്ങൾ ഖുർആനിൽ വേറെ എവിടെയെങ്കിലും ഹൈ തലക്ക് കാണുന്നുണ്ടോ? വരാൻ വേണ്ടി പറയുന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞു അത് വശീകരണത്തിന്റെ ഭാഷയാണ്. അവൾ വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം വിളിക്കാൻ, ഹൈ തലക്ക്, ഖാല മഅദല്ലാഹ് إنه ربي أحسن مثواي إنه لا يفلح الظالمون. الله سبحانه وتعالى ركش ചോദിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മാറുന്നു. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാം, ولقد همت به, അവൾക്ക് യൂസുഫിൽ ആഗ്രഹം ഉണ്ടായി. وهم بها, യൂസുഫിന്റെ മനസ്സിൽ, പണ്ഡിതന്മാർ വിശദീകരിച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ നേരത്തേക്കൊരു തോന്നലുണ്ടായി. അപ്പറഞ്ഞ വാക്കിലേക്ക് അതിനൊന്ന് ഉത്തരം നൽകിയാലോ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊന്ന് മിന്നിമറിഞ്ഞു. അള്ളാഹു പറയാൻ ശേഷം, ലൗലാ അർആ ബുർഹാന റബ്ബേ, അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകൾ യൂസുഫ് കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അതിൽ വീണുപോകുമായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയാൻ, കദാലിക ലിനസ്രിഫ അൻഹു സൂ വൽ ഫഹ്ഷാ إنه من عبادنا المخلصين. അപ്രകാരമാണ് നമ്മുടെ അടിമകളെ നാം മോശത്തരങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് അള്ളാഹ് പറയുന്നു, إنه من عبادنا المخلصين. രണ്ട് ഖിറാഅത്ത് അവിടെ ഉണ്ട്. إنه من عبادنا المخلصين, അദ്ദേഹം നമ്മോട് നിഷ്കളങ്കമായ ഇബാദത്ത് ചെയ്തിരുന്ന നമ്മുടെ ദാസനായിരുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖിറാഅത്ത് ഉണ്ട്. إنه من عبادنا المخلصين, നാം പ്രത്യേകം തിരഞ്ഞെടുത്ത നമ്മുടെ ദാസന്മാരിൽ പെട്ടവനായിരുന്നു യൂസുഫ് എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് കാത്തതുകൊണ്ടാണ് യൂസുഫിനെ രക്ഷപ്പെട്ടത്. നോക്കൂ, നിങ്ങൾ ഏത് സ്ഥലത്തും ഇതിലേക്കുള്ള സൂചന കാണാം. ഒരു മനുഷ്യനിൽ അവന്റെ ഇബാദത്തുകളെ കുറിച്ച് ഒരു സ്വയം പ്രൗഢി തോന്നുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഅ്മിനാത്തുകളായ സ്ത്രീകൾ അവരുടെ ക്വാളിറ്റികൾ പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറയാൻ ഫസ്സാലിഹാത്തു ഖാനിതാത്തു ഹാഫിളാത്തു ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. മുഅ്മിനാത്തുകളായ സച്ചരിതരായ സ്ത്രീകൾ പെൺകുട്ടികൾ അവരാരാണ്? ഫൽമുഅ്മിനാത്തു യഥാർത്ഥത്തിലുള്ള മുഅ്മിനാത്തുകൾ മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അവരാരാണ്? ഖാനിതാത്തു അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഹാഫിളാത്തു ലിൽഗൈബ് അവർ രഹസ്യങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും തങ്ങളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുന്നവരാണ്. തയ്യബ്, എങ്ങനെ? ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സംരക്ഷിച്ചത് കാരണത്താൽ. മുഅ്മിനാത്തുകളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ആരും വൃത്തികേടുകളിൽ നിന്നോ മോശത്തരങ്ങളിൽ നിന്നോ രക്ഷപ്പെടും നമ്മുടെ മേന്മ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇവിടെ നോക്കൂ, യൂസുഫ് നബിയുടെ കാര്യത്തിൽ അല്ലാഹു ഇത് പറഞ്ഞു, സ്ത്രീകളുടെ കാര്യത്തിൽ അത് പറഞ്ഞു. ഒരാളും മോശത്തരങ്ങളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് അതിൽ അകന്നു പോകുന്നത് നമ്മുടെ ആരുടെയും മേന്മ കൊണ്ടല്ല, അല്ലാഹു നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. എത്രയോ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ അത് ബോധ്യപ്പെടും. പ്രത്യേകിച്ച് സമൂഹത്തിൽ വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ചിലതൊക്കെ നമ്മൾ പത്രം വായിച്ചാലാണ് അത് ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ കണ്ണുകൾ അതിൽ നിന്ന് മറച്ചു വച്ചിരിക്കാൻ. അതിൽ പലതും ചിലപ്പോൾ നമ്മൾ വലാലത്തിന്റെ കാലഘട്ടത്തിൽ അറിഞ്ഞു പോയിരുന്നെങ്കിൽ അതിലേക്ക് ആളുകൾ വീണുപോകുമായിരുന്നു. അല്ലാഹു നമ്മളതിൽ നിന്ന് മറച്ചു വച്ച് അതെല്ലാം നമ്മളിൽ നിന്ന് കാണാതെ വെച്ച് അല്ലാഹു നമ്മെ കാത്തു രക്ഷിച്ചു. അതിൽ ചിലതെങ്ങാനും നമ്മൾ അറിഞ്ഞു പോയിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിഫ്ദ് ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, ഹഫീദ് എന്ന അല്ലാഹുവിന്റെ നാമം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വാധീനങ്ങൾ എന്താണ്? ഓരോന്നായി ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, അല്ലാഹുവിന്റെ കൽപ്പനകൾ നാം ഹിഫ്ദ് ചെയ്യുക. ഹിഫ്ദ് ചെയ്യാൻ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുക. അവൻ കൽപ്പിച്ച കാര്യം പ്രാവർത്തികമാക്കുക, അവൻ നിരോധിച്ച കാര്യം വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, നമ്മുടെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുക, നന്മകൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്. നോക്കൂ, വൽ ഹാഫിദൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഹിഫ്ദ് ചെയ്യുന്നവർ, അത് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു ഹഫീദാണ്, അതുകൊണ്ട് നീ ഹഫീദാകണം, നീ ഹാഫിദാകണം. എന്ത് ഹാഫിദാകണം? അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ അതിനുള്ള സൂചന കാണാം. അവിടുന്ന് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കുക? അല്ലാഹു കൽപ്പിച്ച കാര്യം പ്രാവർത്തികമാക്കുക, അല്ലാഹു വിലക്കിയ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട കാര്യം എന്താ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട കാര്യം? തൗഹീദാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബാധ്യതയായി അല്ലാഹുവിന് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ അവകാശമായി പഠിപ്പിച്ചു തന്ന കാര്യം ഏതാണ്? തൗഹീദാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിക്കുന്നു, യാ മുആദ് ഹൽ തദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹുവിന് അവന്റെ അടിമകൾക്കു മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും ഏറ്റവും നന്നായി അറിയുക. റസൂലുള്ള മറുപടി ആയി പറഞ്ഞു കൊടുത്തു, ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബുദു വലാ യുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിന് അവന്റെ ദാസന്മാർക്കു മേലുള്ള ഒന്നാമത്തെ അവകാശം, ഏറ്റവും വലിയ അവകാശം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്, ഷിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഹഫ്, തൗഹീദിനെ കാത്തു സൂക്ഷിക്കുക. അതിനെ നമ്മുടെ വീട് മുഴുവൻ അതിലുള്ള മുഴുവൻ സമ്പത്തും സംരക്ഷിക്കാൻ നമ്മൾ എപ്രകാരം ശ്രദ്ധിക്കുന്നോ അതിന്റെ 1000 മടങ്ങ് ശ്രദ്ധയോടുകൂടി തൗഹീദ് കാത്തു സംരക്ഷിക്കുക. അതിന് പോറൽ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്തു പോകരുത്. തൗഹീദിനെ മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ട്. ആരാണ് കള്ളന്മാർ? ശിർക്കിലേക്ക് നയിക്കുന്ന, ബിദഅത്തുകളിലേക്ക് നയിക്കുന്ന, തോന്നിവാസങ്ങളിലേക്ക് നയിക്കുന്ന വൃത്തികെട്ട പണ്ഡിതന്മാരാണ്, അവരാണ് കള്ളന്മാർ. നിന്റെ വീട്ടിൽ വലിയ സമ്പത്തുണ്ട്, നാട്ടിൽ ഏറ്റവും വലിയ കള്ളനെ വിളിച്ചുകൊടുത്ത് നീ അത് കാണിച്ചു കൊടുക്കോ? ഇല്ല. നിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു സ്വത്തുണ്ട്, അതെന്താണ്? തൗഹീദാണ്. അത് നീ കൊണ്ടുപോയി ആളുകളുടെ ദീൻ കൊള്ളയടിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ പ്രസംഗം പോയി നീ കേൾക്കുക, അവരെ സംസാരം കേൾക്കുക, അവരെന്താ പറയുന്നത് കേട്ടോക്ക്. ചെയ്യരുത്. നിന്റെ തൗഹീദ് നീ സംരക്ഷിക്കുക. ചില ആൾക്കാർ കൊടിയ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കും, എന്നിട്ട് ന്യായമായി പറയും, ഞാനതൊരു കോമഡി പോലെ കാണാനാണ്, അവരും എന്താ പറയുന്നത് കേൾക്കണല്ലോ, എല്ലാം നമ്മൾ അറിയണല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാം. എന്താണ് അവർ പറയുന്നതിൽ അറിയാനുള്ളത്? കള്ളൻ ഇതിനേക്കാൾ വലിയ കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഉപകാരമുള്ളത്? സുബ്ഹാനല്ലാഹ്. നമ്മളിൽ പലരും ചിന്തിക്കാത്ത കാര്യം, മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോ വിചാരിക്കുന്ന ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി, കൽബിൽ എവിടെയെങ്കിലും ഇത് കെട്ടിക്കിടന്നുണ്ടാവും. മരിക്കുന്ന സമയത്തേക്ക് ഇത് പുറത്തേക്ക് വരാം. കാരണം മരണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ വെപ്രാളത്തിന്റെ സമയമാണ്. കാരണം അവിടെ പിരിഞ്ഞു പോവാണ്, പരലോകം കാണാൻ പോവാണ്, ഇനി ഇവിടെ ജീവനില്ല എന്ന് മനസ്സിലാവുന്ന സമയമാണ്. ഇനി രക്ഷപ്പെടണമെങ്കിലുള്ള വഴി പരലോകത്തേക്ക്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്താന്നുള്ളതാണ്. അപ്പോഴായിരിക്കും ഇപ്പറഞ്ഞ പലതും ഹൃദയത്തിൽ നിന്നും തലപൊക്കി നോക്കുക. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ചിലപ്പോൾ വിളിച്ചു പറയുന്നതാണ്, ഞാനൊരു നിരീശ്വരവാദിയുടെ പ്രസംഗം കേട്ടു, അതിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുക, ഇന്നോട് പറയണ്ട, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാര്യം, നിങ്ങൾ സംരക്ഷിക്കാനുള്ള നിങ്ങൾ കണ്ടെത്തിക്കും, നമുക്ക് കേൾക്കാൻ വയ്യ. ആളുകൾ എത്ര ധൈര്യത്തോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത്? നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, വൃത്തികേടിന്റെ ആളുകൾ, തോന്നിവാസികൾ, അവരുടെ സംസാരം കേൾക്കുന്നതിൽ എല്ലാം ഒന്ന് കേട്ടോക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിന്റെ തൗഹീദ് നീ സംരക്ഷിക്കുക. ഇമാം ലൗസായ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട്, ഇത് ഹൃദയത്തിൽ കൊത്തിവെക്കുക. അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്താണോ കളിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടും കളിച്ചോ, ദീനുകൊണ്ട് കളിക്കരുത്, ദീനുകൊണ്ട് നീ തമാശ കളിക്കാൻ നിൽക്കരുത്. കാരണം നിനക്ക് അതിനോട് വിലയില്ല എന്ന് വന്നാൽ അള്ളാഹു ചിലപ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യം എടുത്തങ്ങ് കളഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവരുടെ അടയാളങ്ങളിൽ ഒന്നെന്താ പറഞ്ഞത്? വഅന യക്റഹ അൻ യഊദ ഫിൽ കുഫർ കമാ യക്റഹ അൻ യുഖ്ദഫ ഫിന്നാർ. അവൻ തീയിലേക്ക് നേരെ അവനെ പിടിച്ചങ്ങ് ഇടുന്നത് ആലോചിക്കുമ്പോൾ അവന്റെ മനസ്സിൽ എന്തു ജാതി പേടിയാണ് ഉണ്ടാകുന്നത്, അതുപോലുള്ള പ്രകമ്പനം ദീനിൽ നിന്ന് കുഫറിലേക്ക് തിരിച്ചുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ ഉണ്ടാകണം. അത് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവെ, ഞാനെങ്ങാനും ശിർക്ക് ചെയ്യുന്ന ഒരാളെ ആയി പോകുമോ എന്ന പേടി, അത് ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം കിടുങ്ങുന്ന അവസ്ഥ, അത് അവനുണ്ടായിരിക്കണം. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ്, അങ്ങനെ പേടിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശിർക്കാണ് എന്ന് പറയുന്ന, ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ സംസാര ധൈര്യത്തിൽ കേൾക്കുക, അവനത് മനസ്സിലായതിനു ശേഷം. അള്ളാഹുവിന്റെ ദീൻ നീ സംരക്ഷിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹഫീദാണ് എന്ന നാമത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ നാം ഹിഫ്ദ് ചെയ്യുക. നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങളെയും സംരക്ഷിക്കുക. എന്തിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്? വൃത്തികേടുകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹിയു മിൻ അല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ യഥാരൂപത്തിൽ ലജ്ജിക്കുന്നവരാവുക. സഹാബികൾ ചോദിച്ചു, ഇന്നാ നസ്തഹി വൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുക്കാൻ, ലൈസ ദാക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലാകിന്നൽ ഇസ്തിഹ്യാ മിൻ അല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്നുള്ള യഥാരൂപത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, അൻ തഹ്ഫദർ റാസ വമാ വഅ, നീ നിന്റെ തല സംരക്ഷിക്കലാണ്. അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ നീ ഫിൽട്ടർ ചെയ്തിട്ടേ കയറ്റാൻ പാടുള്ളൂ, എല്ലാം തലയിലേക്ക് കയറ്റിയേക്കരുത്. എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ നാട്ടിലെ പിന്നെ മോശത്തരങ്ങളും നിനക്കറിയാം, അത് നിന്റെ തലയിലേക്ക് കയറ്റി വെക്കരുത്. വൃത്തികേടുകളിൽ നിന്ന് നിന്റെ തല നീ സംരക്ഷിക്കണം. അത് അള്ളാഹുവിനോടുള്ള ഹയാൽ പെട്ടതാണ്. ഇന്ന് നാട്ടിൽ കാണുന്ന പല മാഗസീനുകളിലും മറ്റേലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വൃത്തികെട്ട വാർത്തകൾ, കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ്, തോന്നിവാശങ്ങളുടെ ഡീറ്റെയിൽസുകൾ, അവിഹിത ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ, ഇതൊന്നും നിന്റെ തലയിലേക്ക് നീ കയറ്റരുത്. അതുപോലെ തന്നെ ആളുകൾ കാണുന്ന സിനിമ, കോമഡികൾ, തോന്നിവാശം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കും. അത്തരം കാര്യങ്ങളിൽ നിന്ന് നിന്റെ തല നീ സംരക്ഷിക്കണം. അതിലേക്ക് എന്താണ് പോകുന്നത് എന്ന് നീ ഫിൽട്ടർ ചെയ്തിട്ട് കയറ്റാൻ പാടുള്ളൂ. ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് ശരീരത്തിലെ മറ്റേത് അവയവങ്ങൾക്ക് സംഭവിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ മനസ്സിന് സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ ആളുകൾ സോഷ്യൽ മീഡിയ ഒന്നാകെ പോലെ വെച്ചു കൊടുക്കും. അത്ഭുതപ്പെടും. എങ്ങനെയാണ് ഒരാള് ഒരു നമ്മുടെ കുട്ടിനെ നമ്മൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോയാൽ പല ജാതി ആൾക്കാരുണ്ട്. അങ്ങാടി സാധനം വിൽക്കുന്ന ആൾക്കാരുണ്ട്, വൃത്തിയിടയുന്ന ആൾക്കാരുണ്ട്. ഈ കണ്ട ആളുകൾക്ക് മുന്നിലെ കുറച്ചുനേരം അവരോട് പോയി സംസാരിച്ചോ, കുറച്ചുനേരം അവരോട് പോയി സംസാരിച്ചോ നമ്മൾ നമ്മളെ കുട്ടിനോട് പറയോ? പറയില്ല. പരിചയമില്ലാത്ത ഒരാളോട് വർത്തമാനം പറയരുതെന്ന് അറിയും. എന്നാൽ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ പല ജാതി മനോരോഗികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സംസാരമാണ് ഈ കാണുന്നത്. അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ്. നമ്മളെ തല നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ മക്കളെ സംരക്ഷിക്കണം. നിന്റെ തല നീ സംരക്ഷിക്കണം, അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിനെ നീ സൂക്ഷിക്കണം. നിന്റെ വയറ് നീ സംരക്ഷിക്കണം, അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്താണ്, ഹലാലാണോ ഹറാമാണോ പരിശോധിക്കണം. വൽതദ്കുറിൽ മൗത വൽബിലാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അടുത്ത ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് ഈ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും പെടും. വയറ് സംരക്ഷിക്കുക, തലയെ സംരക്ഷിക്കുക. അപ്പോ ചെവി കൊണ്ട് കേൾക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ കണ്ണ് തുറന്നിട്ടാൽ അതിന്റെ അപകടം കൂടും. അതോട് കണ്ണ് താഴ്ത്തുക. കണ്ണ് എല്ലായിടത്തേക്കും പരത്തി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അപകടം വർദ്ധിക്കും. കണ്ണ് താഴ്ത്തി അടക്കുക. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഹഫീദാണ് എന്നത് പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു കാര്യം തവക്കുലാൻ, അള്ളാഹുവിൽ നമ്മൾ സംരക്ഷണം ഏൽപ്പിക്കുക. വതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കുക. എത്രയെത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നമ്മൾ സംരക്ഷണം ഏൽപ്പിക്കുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങളോട്, അവരോടൊപ്പം ബിനിയാമിനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഹൽ ആമുനുകും അലൈഹി കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. ബിനിയാമിനെ വിട്ടു നൽകണമെന്ന് പറഞ്ഞപ്പോൾ യാഖൂബ് പറയാൻ, അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ എങ്ങനെയാണ് ബിനിയാമിനെ നിങ്ങളുടെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുക? ഇതിനു മുൻപ് യൂസുഫിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞേക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്, എന്താണത്? ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ആണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. അള്ളാഹിന്റെ അടുക്കൽ ഏൽപ്പിക്കുക. നമുക്ക് ചില സമയത്ത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വരും. ആ സമയത്ത് പറയാവുന്ന വാക്കുകളിൽ ഒന്നാണ് ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹ് സംരക്ഷിക്കും, അള്ളാഹു നോക്കും എന്ന ഉറപ്പ്. ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ എത്ര വളർത്തിയാലും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ നിന്ന് നമ്മൾ അവരെ വിട്ടു പറഞ്ഞേക്കേണ്ടി വരും. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ആണ് സംരക്ഷിക്കാനുള്ളത്, അള്ളാഹു ആണ് ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ. ആ പറഞ്ഞ തവക്കുൽ അള്ളാഹുവിന്റെ ഈ ഹഫീദ് എന്ന നാമത്തിൽ നിന്ന് പഠിക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു ഹഫീദാണ് എന്ന് പഠിച്ചാൽ അതിൽ നിന്നുണ്ടാവേണ്ട സ്വാധീനങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനോട് നമ്മൾ ഹിഫ്ളു ചോദിക്കുക എന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകളിൽ ഒന്ന് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫിദ്ദുനിയാ വൽആഖിറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫിദ്ദുനിയാ വൽആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫിദീനി ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بك ربي ان اغتال من تحتي. ഇത് അള്ളാഹുവിനോട് ഹിഫ്ദ് ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അവസാന ഭാഗത്താണ് നമ്മൾ പറഞ്ഞ വിഷയമുള്ളത്. അള്ളാഹുമ്മ ഹിഫ്ദ്നി, അള്ളാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദൈ, അള്ളാഹുവേ നീ എന്നെ മുന്നിൽ നിന്ന് കാത്തു രക്ഷിക്കണം. വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണം. വഅൻ യമീനി, എന്റെ വലതുഭാഗത്ത് നിന്ന്. വഅൻ ശിമാലി, എന്റെ ഇടതുഭാഗത്ത് നിന്ന്. വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന്. വമിൻ തഹ്തി എന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട്? വഅഊദു ബിക റബ്ബി അൻ ഉഖ്താല മിൻ തഹ്തി, അള്ളാഹുവേ എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ റാഞ്ചപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നീ എന്നെ താഴത്തു നിന്ന് സംരക്ഷിക്കണം എന്നില്ല. എന്റെ കാരണം അള്ളാഹു മുകളിലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മുകളിലാണ്. ആ പ്രാർത്ഥനയിൽ ഒരേ സൂക്ഷ്മമായ പദപ്രയോഗം കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മെ അവന്റെ എല്ലാ രൂപത്തിലുമുള്ള ഹിഫ്ദ് നൽകി ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും കാത്തു രക്ഷിക്കുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب، صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم، واخر دعوانا ان الحمد لله رب العالمين.